listening to Hit 96.7 FM.
Good morning, Naila.
Morning, Shabu.
Morning, Afas. Morning, John.
ഷാബു ഡേ ആണ് ഇന്ന്. അതായത് ഇനി നമ്മൾ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലേക്കും കൂടെ കടക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഇനിയിപ്പോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കുറെ പുസ്തകങ്ങളായിരിക്കും വരാൻ പോകുന്നല്ലേ ഷാബു?
തീർച്ചയായിട്ടും. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു നോവലാണ്.
ഓക്കെ.
ആരാചാർക്ക് ശേഷം കെ ആർ മീര എഴുതിയ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. ഇതില് പേരിന് തന്നെ ഒരു വൈവിധ്യമുണ്ട്. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന് കേൾക്കുമ്പോൾ അത്രയും ജ്വലിക്കുന്ന എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സങ്കല്പത്തിലൂടെ കൊണ്ടുവരാൻ പറ്റും തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ. അപ്പൊ എന്തായിരിക്കും ഈ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ പറയുന്ന കഥ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം കെ ആർ മീരയോട് തന്നെ, കെ ആർ മീര തന്നെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഇപ്പോഴും സ്വപ്നത്തിലുള്ള വലിയൊരു പുസ്തകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതിലെ കഥ. ഇതിലെ കഥ എന്ന് പറയുന്നത് ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് കെ ആർ മീര എഴുതിയിട്ടുള്ളത്. ജസബൽ എന്ന ഒരു സ്ത്രീയുടെ കഥ. ബൈബിളിൽ അങ്ങനെ ഒരു കഥാപാത്രമുണ്ട്. കെ ആർ മീര പറയുന്നത് ബൈബിളിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രമാണ് ജസബൽ. പക്ഷേ നമ്മൾ പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും ഒക്കെ അന്വേഷിച്ച് പോകുമ്പോൾ പല തരത്തിലാണ് ജസബലിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, വ്യഭിചാരിണി എന്ന് പറയുന്നതുണ്ട്. ഈ നോവലിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ജസബലിന്റെ പേരുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ജസബലിന്റെ ഭർത്താവിന്റെ അച്ഛൻ അവളെ ഈ പറഞ്ഞതുപോലെ ഒരു വ്യഭിചാരിണിയായി കാണുമ്പോൾ ഏറ്റവും ഒടുവിൽ അവൾ കാണുന്ന മറ്റൊരു പുരുഷൻ അവളെ ജസബൽ, ട്യൂൺ ജസബൽ എന്ന് വിളിക്കുകയും ചെയ്യുന്നു, ജസബൽ രാജ്ഞി എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും മനോഭാവത്തിലും ജസബലിന്റെ അവസ്ഥകൾ വരികയും ചെയ്യുന്നുണ്ട്. ഈ കഥ തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആരാച്ചർ എഴുതിക്കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷവും വിഷാദം ഇടിയും മിന്നലും പേമാരിയുമായി പെയ്യുകയായിരുന്ന ഇരുണ്ട നാളുകളിൽ പത്രപ്രവർത്തന കാലം മുതലുള്ള സുഹൃത്തും വനിതാ എഡിറ്റർ ഇൻചാർജുമായ മധുചന്ദ്രൻ ഖണ്ഡശ പ്രസിദ്ധീകരിക്കാൻ ഒരു നോവൽ ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മുന്നൊരുക്കവുമില്ലാതെ സമ്മതിച്ചത് എഴുത്ത് ഫിസിയോതെറാപ്പി പോലെ ആയതുകൊണ്ടാണ്. അത് ആത്മാവിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്നുവല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത് എന്ന് കെ ആർ മീര പറയുന്നുണ്ട്. അപ്പോ ഈ ജസബലിലേക്ക് അല്ലെങ്കിൽ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയിലേക്ക് എത്തിയത് എന്ന് മീരയുടെ വാക്കുകളിലൂടെ കേൾക്കാം.
ആരാച്ചാർ എന്ന നോവൽ എഴുതി കഴിഞ്ഞതിന് ശേഷം അടുത്തത് എന്താണ് എഴുതുന്നത് എന്നുള്ളൊരു ആലോചന വന്നപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു വലിയ പുസ്തകമായിരുന്നു. കാരണം ആരാച്ചാർ കൽക്കട്ടയുടെ പശ്ചാത്തലത്തിലായിരുന്നു, കേരളത്തിന് പുറത്താണ് അതിന്റെ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. കേരളത്തിനകത്ത് നടക്കുന്ന ഒരു, കേരളത്തിനകത്തുള്ള ഒരു ജീവിതങ്ങളുടെ ഒരു ആഖ്യാനം സാധ്യമാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്ന അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വലിയ പുസ്തകത്തിന് ഞാൻ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന് മനസ്സിൽ ഒരു പേര് സങ്കല്പിച്ചു. അതിന് കാരണം അത് ഒരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് ബൈബിളിന്റെ ഭാഷ എന്നെ എപ്പോഴും മോഹിപ്പിച്ചിട്ടുള്ളതാണ്. വളരെ ചെറുപ്പം മുതൽ വായിക്കുന്നതാണ്. അപ്പൊ ഈ ബൈബിളിലെ വാക്യങ്ങൾ ഉപയോഗിച്ച് പ്രത്യേകിച്ചും കേരളത്തില് ക്രിസ്ത്യാനിറ്റിക്ക് ഇത്രയും ദീർഘമായ ഒരു ചരിത്രം ഉള്ളപ്പോ അത് ഉപയോഗിച്ച് ഒരു അതിനെ മെറ്റഫറാക്കി സ്ത്രീയുടെ കഥ പറയുക എന്നൊരാഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇതിന് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചതിലും മുൻപേ എനിക്കത് എഴുതേണ്ടി വന്നു. കാരണം ആരാച്ചാർ എഴുതി കഴിഞ്ഞപ്പോൾ ഇവതിൽ ആദ്യമായിട്ട് ഒരു രചനയ്ക്ക് ശേഷമുള്ള അതികഠിനമായ വിഷാദം ഞാൻ മനസ്സിലാക്കി. ഇത് അതുവരെയുള്ള യാതനകളെല്ലാം തീർന്നു കഴിഞ്ഞിട്ടാണ് ഇതിന്റെ എല്ലാം മഴ പെയ്ത് കഴിഞ്ഞ് മരം പെയ്യുന്നത് പോലെ വല്ലാത്തൊരവസ്ഥയും അതെങ്ങനെയാണത് മറികടക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വീണ്ടും അടുത്തൊരു പുസ്തകം എഴുതുക മാത്രമേ അതിന് ഒരു വരുന്നായുള്ളൂ എന്ന് വിചാരിച്ച് ആ സമയത്ത് എന്നോട് എന്റെ സഹപ്രവർത്തകനായിരുന്ന മധുചന്ദ്രൻ ആണ് വനിതയ്ക്ക് എഴുതിയത്. അദ്ദേഹം ഒരു നോവൽ എഴുതാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് സമ്മതിച്ചു. കാരണം എന്റെ ആ സമയത്ത് ഞാനത് സിനിമയിലുള്ള ഒരു സ്ത്രീയുടെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മാവിന്റെ വിഷാദത്തിനുള്ള ഒരു മരുന്നായാണ് ഞാൻ ആ സമയത്ത് എഴുത്തിനെ കണ്ടിരുന്നത്. അങ്ങനെ ഒരു മുൻ ഒരുക്കവുമില്ലാതെ എന്റെ മനസ്സിലുള്ള ഒരു അഞ്ച് കഥകളുണ്ട്, അഞ്ച് സ്ത്രീകളുടെ കഥകളാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിലൊരു കഥ പെട്ടെന്ന് എഴുതി തുടങ്ങുകയായിരുന്നു.
നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഭർത്താവിനെ കൊലപ്പെടുത്താൻ വാടക ഗുണ്ടയ്ക്ക് പണം കൊടുത്തവൾ എന്ന് കല്ലെറിയപ്പെട്ട് കുടുംബ കോടതിയിൽ നിൽക്കെ ജസബലിന് വെളിപ്പെട്ടത് ക്രൂര പീഡാനുഭവങ്ങൾ മറികടക്കാൻ സ്വയം ക്രിസ്തുവായി സങ്കല്പിച്ചാൽ മതി. പകുതി പണിതീരാത്ത കെട്ടിടത്തിലെ കോടതി മുറിയിൽ നിൽക്കുമ്പോൾ നെഞ്ചിൽ തൂങ്ങുന്ന ഭാരം മരക്കുരിശിന്റേതാണെന്ന് കരുതുക. ഉയരം കുറഞ്ഞ് തടിച്ച എതിർവക്കീൽ ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ കുരിശുമായി ഗോൾഗോഥ കയറുകയാണെന്ന് സങ്കല്പിക്കുക. ചോദ്യങ്ങളിലെ പ്രത്യക്ഷമായും പരോക്ഷവുമായുള്ള അധിക്ഷേപങ്ങൾ ചാട്ടവാറടിയായി കണക്കാക്കുക. ഓരോ തവണ ആത്മാവ് കൊല്ലപ്പെടുമ്പോഴും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നും പിന്നെ വേദനയില്ലെന്നും തിരിച്ചറിയുക. ഈ പറഞ്ഞ പോലെ ജസബൽ രണ്ടു വർഷത്തിലേറെയായി വിവാഹിതയായിട്ട് ആ രണ്ടു വർഷക്കാലവും കന്യകയായി തന്നെ ജീവിച്ച ജസബൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ആദ്യം ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ ജസബലിന്റെ ഈ കല്യാണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ശോശാന്റിയുടെ മകൾ ട്രീസയ്ക്ക് വന്ന ആലോചന, മറ്റൊരു നഗരത്തിൽ ജനിച്ചു വളർന്ന ഡോക്ടർ MBBS MD ശോശാന്റിയുടെ ഒരു ബന്ധു അവരുടെ വീട് പോയി കണ്ടു, പെണ്ണുകാണൽ തീയതി നിശ്ചയിച്ചു, അവരിങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു. പക്ഷെ രാവിലെ നോക്കുമ്പോൾ ട്രീസയില്ല. ഇക്കണ്ട ദൂരം അത്രയും താണ്ടി ചെറുക്കൻ കൂട്ടർ വരുമ്പോൾ ഒരു പെണ്ണിനെ കാണിച്ചേ തീരൂ, ജോൺ സാർ സഹായിക്കണം. പരമാർത്ഥം പറഞ്ഞാൽ ട്രീസയേക്കാൾ ഈ ബന്ധം ജസബലിന് ചേരും. മോനിച്ചനെങ്കിൽ ബിസ്ക്കറ്റ് തിന്നു കഴിഞ്ഞ് ചായ കുടിച്ച് തീർത്ത് വായ തുടച്ച് നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ ജോൺ സാറിന്റെ കാല് പിടിക്കാമെന്ന് കൂട്ടിച്ചേർത്തപ്പോൾ ചാച്ചൻ ദുർബലനായി, ഇന്ന് ക്ലാസ്സിൽ പോകണ്ട മോളെ എന്ന് ജസബലിനോട് അപേക്ഷിച്ചു. ജസബലും ഡോക്ടറാണ്. അപ്പം ഡോക്ടറായ ജസബലിന് ഈ വിവാഹം വരുന്ന വഴിയാണ് തുടങ്ങിയത്. അതിനുശേഷം വിവാഹിതരുന്നു ജോർജ് ജെറോം മരക്കാരന്റെ മകനെയാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ തുടങ്ങിയ വാചകം രണ്ടര വർഷം കഴിഞ്ഞിട്ടും കന്യകയായി തന്നെ ജീവിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? കഥയിലേക്ക് പോകുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ആദ്യം പറഞ്ഞ വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചനത്തിന് വേണ്ടി നിൽക്കുന്നു. ആ ഭർത്താവിനെ വാടക കൊണ്ട് ഏൽപ്പിച്ച് കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ജസബലിന് മേൽ ഏൽപ്പിച്ചിരിക്കുന്ന കുറ്റം. ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുഃഖവും സങ്കടവും ഒക്കെ തന്നെയാണ്. ഡോക്ടറാണെന്ന് നമ്മൾ പറഞ്ഞു, എഡ്യൂക്കേറ്റഡ് ആണ്, എംപവേർഡ് ആണ്. എന്നിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ നാട്ടിൽ, അത് പഴയ കാലത്തൊന്നുമല്ല, അതായത് ഈ നമ്മൾ പറയുന്ന 70 മുമ്പൊന്നും നടക്കുന്ന കാര്യമല്ല ഇത്, ഇപ്പൊ നടക്കുന്ന കാര്യമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഇനി എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും എത്ര എംപവേർഡ് എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളിൽ ഇതുപോലെയുണ്ട്, കുഴപ്പമില്ല ഭർത്താവിന്റെ വീട്ടുകാരല്ലേ അല്ലെങ്കിൽ ഭർത്താവല്ലേ സഹിച്ച് ജീവിച്ചോ പ്രശ്നമില്ല എന്ന് പറയുന്ന കുടുംബക്കാരാണ്. പക്ഷേ ഇവിടെ ജസബലിന് ഒരു വല്യമ്മച്ചിയുണ്ട്, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. വല്യമ്മച്ചി പറയുന്ന വെച്ചാൽ നീ അങ്ങനെ ജീവിക്കേണ്ടവളൊന്നുമല്ല എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ക്യാരക്ടറാണ് വല്യമ്മച്ചിയുടേത്. പലപ്പോഴും ജസബൽ പതറിപ്പോകുമ്പോൾ പോലും അതിനെ ശക്തമായി തിരിച്ചുപിടിക്കുന്ന കഥാപാത്രമാണ് വല്യമ്മച്ചിയുടേത്. പക്ഷെ വല്യമ്മച്ചിയുടെ മകൾ, അതായത് ജസബലിന്റെ അമ്മ, അങ്ങനെയല്ല. ഈ പറഞ്ഞ വിശ്വാസങ്ങളും ആചാരങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഒക്കെ നോക്കി ജീവിക്കുന്നവരാണ്. അപ്പൊ ഈ തലമുറകളുടെ വ്യത്യാസമൊന്നും സ്ത്രീയുടെ ഈ പറഞ്ഞ എംപവർമെന്റിനൊന്നും ഒരു ബാധകമായിട്ട് വരുന്നില്ല എന്ന് കൂടി കെ ആർ മീര പറയുന്നുണ്ട്. എങ്ങനെ ജസബലിനെ കാണാം? ഇപ്പോൾ ഒരുപക്ഷെ ജസബലിന്റെ വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നും ഇത്രയേറെ എഡ്യൂക്കേറ്റഡ് ആണ്, ഇത്രയേറെ സോഷ്യൽ ബന്ധങ്ങളുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന ചോദ്യത്തിന് മീര പറയുന്നു,
ഇത് ശരിക്കും 80 ജനിച്ച ഒരു കേരളത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഈ പെൺകുട്ടി ഈ നമ്മൾ കാണുന്ന എംപവേർഡ് എന്ന് വിചാരിക്കുന്ന ഒരു ഗണത്തിൽ പെടുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, പിന്നെ സാമ്പത്തികമായി ഒക്കെ ഒരു മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് മേഖലയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ സ്വാഭാവികമായും താങ്കൾ ചോദിച്ച അതേ ഒരു ചോദ്യമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. അതായത് എംപവേർഡ് ആയ ഒരു സ്ത്രീ എങ്ങനെ എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ പെരുമാറുന്നത്, എങ്ങനെ എങ്ങനെയൊക്കെയാണ് അവളുടെ ജീവിതം അവൾ കരിപ്പിടിപ്പിക്കുന്നത് എന്ന്. വാസ്തവത്തിൽ ജീവിതത്തിന് മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും തിരിച്ചറിയുമ്പോൾ ഈ പുറമേയുള്ള എംപവർമെന്റ് വാസ്തവത്തിൽ വീട്ടിനകത്ത് ഇല്ല എന്നുള്ളത് സത്യം നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് ഭരണഘടനയിലെ അനുശാസിക്കുന്ന മൗലികാവകാശങ്ങളൊന്നും കുടുംബത്തിനകത്ത്, വ്യക്തിബന്ധങ്ങൾക്കകത്ത്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിനകത്ത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനകത്ത്, മരുമകളും അമ്മായിയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഇല്ല എന്ന തിരിച്ചറിവുണ്ടാകുന്നത് അതൊരു വലിയ ഷോക്കാണ്. അത് പലരും അതിനെ നേരിട്ട് അഭിമുഖീകരിക്കാത്തതാണ്. വല്യമ്മച്ചി ഇത് മറികടന്ന ഒരാളും പ്രായത്തിന്റെ ഒരു ബലം കൊണ്ട് അതിന് പുറത്തു കടന്ന ആളുമാണ്. വല്യമ്മച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വല്യമ്മച്ചി ഇപ്പൊ പിന്നാലെ വരുന്ന തലമുറകളെങ്കിൽ തങ്ങൾ വന്ന വഴിയെ നടക്കരുത് എന്ന് നിർബന്ധമുള്ള ഒരാളാണ്. പക്ഷെ വല്യമ്മച്ചിയുടെ മകൾ, അതായത് ജസബലിന്റെ അമ്മ വരുമ്പോ അമ്മയ്ക്ക് ഈ സ്റ്റേറ്റസ് ഒരു വിധത്തിലും മുറിക്കുന്നതോ അതിന് ഒരു ഇതുണ്ടാകുന്നതോ അവർക്ക് ഭയമാണ്. സമൂഹം എന്ത് പറയും എന്നുള്ളതാണ് വ്യക്തിയുടെ ജീവിതത്തെ, വ്യക്തിയുടെ പിന്നെ ആഗ്രഹങ്ങളെക്കാൾ അവരുടെ സന്തോഷങ്ങളെക്കാൾ അവർക്ക് പ്രധാനം. അപ്പൊ ഈ വിധത്തിൽ മിഡിൽ ക്ലാസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന മിഡിൽ ക്ലാസ് മൂല്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു, നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്ന വലിയൊരു കുരിശുണ്ട്. മിഡിൽ ക്ലാസിന്റെ ചില മാനാഭിമാന കോൺസെപ്റ്റുകളുടെ ആണികൾ കറക്റ്റാണ് ഇത് ജാതി മത ഭേദമില്ലാത്ത ഓരോരുത്തരെയും.
ഇതില് രസകരമായ ഒരു കാര്യം വെച്ചാൽ ഈ ജസബലിന്റെ അമ്മ നിൽക്കുന്ന അവസരത്തിൽ തന്നെ ജസബലിനോട് വല്യമ്മച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. വല്യമ്മച്ചി ഓരോന്ന് ഇങ്ങനെ നീ ധൈര്യമായിട്ട് ചെയ്തോ പെണ്ണെ എന്ന് പറയുമ്പോഴത്തേക്ക് ജസബലിന്റെ അമ്മ പറയും, നിങ്ങൾ ഇനി വീട്ടിൽ കയറരുത്, എന്റെ കൊച്ചുങ്ങളെ വഴിതെറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോ, നിന്റെ കൊച്ചുങ്ങളെ നീ തന്നെ വഴിതെറ്റിച്ചോടി, ഞാനൊന്നും മത്സരത്തിനില്ല എന്ന് പറയുന്ന വഴിതെറ്റിപ്പോയ അമ്മയ്ക്ക് വേണ്ടി മകൾ സന്ധ്യാപ്രാർത്ഥനയിൽ കർത്താവിനോട് ക്ഷമയാചിക്കുമ്പോൾ എന്നെ ഇനിയും വഴിതെറ്റിക്കണേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന വല്യമ്മച്ചിയാണ്. ഇത്രയും പ്രായമായിട്ടും ഒരു കുഴപ്പമില്ല എന്നെ വഴിതെറ്റിച്ചോ കർത്താവ് എന്ന് പറയുന്ന വല്യമ്മച്ചി. ഒരു കാര്യം കൂടി ഉണ്ട്, ഈ പറഞ്ഞതുപോലെ പെണ്ണിനോടുള്ള സമീപനം കോടതി മുറികളിൽ എങ്ങനെയാണ് എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് വിവാഹമോചനത്തിന് കോടതി മുറി നിൽക്കുന്ന അവസരത്തിൽ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട്, അതായത് കല്യാണ സമയത്തൊക്കെ ഡോക്ടർ ഇതുപോലായിരുന്നോ ഫാഷന്റെ കാര്യത്തിലൊക്കെ, എന്നതായിരുന്നു ആ സമയത്ത് സാധാരണ വേഷം, ചുരിദാർ സൽവാർ ആ ജീൻസ് ഇടുമായിരുന്നോ? ഇല്ല. സ്ലീവ്ലെസ് ഉടുപ്പോ? ഇല്ല. പക്ഷെ ഇപ്പൊ ഡോക്ടർ കോടതിയിൽ പോലും കയ്യില്ലാത്ത ഉടുപ്പും ജീൻസ് മാത്രമേ ഇടുന്നുള്ളൂ. അതിനെന്നാ കാരണം? അതാണ് സൗകര്യമെന്ന് തോന്നി. സൗകര്യം എന്ന് പറയുമ്പോൾ എന്നാ കാര്യത്തിനൊക്കെയാ ഈ ജീൻസ് സൗകര്യം? വാർഡിൽ നടക്കാനും വണ്ടി ഓടിക്കാനും. ഓഹോ, അപ്പൊ പിന്നെ സാരി ഉടുത്തും സൽവാറിട്ടും നടക്കുന്ന പെണ്ണുങ്ങളൊക്കെ നടക്കാനും വണ്ടി ഓടിക്കാനും പറ്റാതെ ഒരുപാട് കഷ്ടപ്പെടുക അല്ലേ? എന്നാലും ഭർത്താവ് തളർന്നു കിടക്കുമ്പോൾ മുടിയും വെട്ടിച്ച് കൊച്ചു പെമ്പിള്ളാരെ പോലെ കൈയില്ലാത്ത ഉടുപ്പും ലോ വേസ്റ്റ് ജീൻസും ഇട്ട് നടക്കണമെന്നൊരു സ്ത്രീക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ചേതോ വികാരം എന്നതാ എന്ന് അഭിഭാഷകൻ ചോദിക്കുന്നു. ഇങ്ങനെ കോടതി മുറിയിൽ സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും ഉടലിനെ കുറിച്ചും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടി ഈ നോവലിലൂടെ നിലം വരുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാം ഉടലുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. സെക്സും ലൈംഗികതയും ആയി ബന്ധപ്പെട്ടതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഭിന്ന ലൈംഗികതയുമായി ബന്ധപ്പെട്ട, അതായത് സ്ത്രീ പുരുഷനായി മാറുന്നതും, നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ ട്രീസ പിന്നീട് ആരായി മാറുന്നു എന്നൊക്കെയുള്ള വളരെ വ്യത്യസ്തമായ അവതരണ മികവോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, കെ ആർ മീര എഴുതിയത്, ജസബൽ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയത്.